இருந்தாலும் தரோமோன் தங்கம் கொண்டு பொருங்கி அந்தர் மந்திரத்தின் முன்பட்சத்தை விலங்கத்தில் பொன் சங்கல கொளுத்தி அந்த மந்திரம் பொஞ்சு கொண்டு பொதிஞ்சும் அங்கே அவ நாலே மாசகலம் பொஞ்சு கொண்டா பொதிஞ்சும் அந்த மந்திரத்திலுள்ள பீடவும் முழுவதும் பொஞ்சு கொண்டு பொதிஞ்சு அந்த மந்திரத்தில் அவன் ஒரு மரம் கொண்டு பத்து முழ உயரம் உள்ள രണ്ട് ചെരുവുകളെയും ഉണ്ടാക്കി. ഒരു കൊരുവിന്റെ ഒരു ചെറുകഞ്ചു മുഴം, ചെരുവിന്റെ മറ്റേ ചെറുകഞ്ചു മുഴം, ഇങ്ങനെ ഒരു ചെറുകിന്റെ അറ്റം മുതൽ മറ്റേ ചെറുകിന്റെ അറ്റം വരെ പത്ത് മുഴം, മറ്റേ ചെരുവിനും പത്ത് മുഴം, ചെരുവ് രണ്ടിനും അളവും ആകൃതിയും ഒന്ന് തന്നെ. ഒരു കൊരുവിന്റെ ഉയരം പത്ത് മുഴം, മറ്റേ ചെരുവിനങ്ങനെ തന്നെ. അവൻ ചെരുവുകളെ അന്തര ആലയത്തിന്റെ നടുവിൽ നിർത്തി ചെരുവുകളുടെ ചെടക്ക് വളർന്നിരുന്നു. ഒന്നിന്റെ ചിറക് ഒരു ചിറകോട് ചുവരോടും മറ്റേതിന്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിന്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. ചെരുവുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളെല്ലാം ചുറ്റും കെരൂപ്, ഇന്ദപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിനെ ഒരു വരം കൊണ്ട് കഥ ഉണ്ടാക്കി. കുറുമ്പടിയും കട്ടിളക്കാലും ചുവരിന്റെ അഞ്ചിൽ ഒരു അംശമായിരുന്നു. ഒലിവുമരം കൊണ്ടുള്ള കഥക് രണ്ടിലും കിരൂപ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. കിരൂപുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞോ വണ്ണം തന്നെ അവൻ മന്ദിരത്തിന്റെ വാതിലിനും ഒലിവുമരം കൊണ്ട് കട്ടിളയുണ്ടാക്കി. അത് ചുവരിന്റെ നാലിൽ ഒരംശമായിരുന്നു. അതിന്റെ കഥകും രണ്ട് തള്ളമരം കൊണ്ടുണ്ടായിരുന്നു. ഒരു കഥകിന് രണ്ട് മുടക്കപ്പാളിയും മറ്റേ കഥകിന് രണ്ട് മുടക്കപ്പാളിയും ഈ മാസത്തിൽ ഒരു ആയത്തിന് അടിസ്ഥാനമിടുകയും പതിനൊന്നാം ആണ്ട് എട്ടാം മാസം മുൻമാസത്തിൽ മലയമതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരം ഒക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ഏഴാണ്ടുകൊണ്ട് അത് പണിതു തീർന്നു. ചതുമാം തന്റെ അരമന പണി പതിമൂന്നാണ്ടുകൊണ്ട് പണിത് അരമനപ്പണി മുഴുവനും തീർത്തു. അവൻ ജപാനവൻ വനഗ്രഹവും പണിതു. അതിന് നൂറ് മുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവതാരു കൊണ്ടുള്ള മൂന്ന് നിരത്തൂണിന്മേൽ ദേവതാരു ഉത്തരം വെച്ചു പെണതു. ഓരോ നിറയും പതിനഞ്ച് തൂൺ വീതം നാൽപ്പത്തിയഞ്ച് തൂണിന്മേൽ തുലാം വെച്ചു. ദേവതാരു പല കൊണ്ട് തട്ടിരുന്നു. മൂന്ന് നിര കിളിവാതിൽ ഉണ്ടായിരുന്നു മൂന്ന് നിരയിലും. അവ നേർക്കുനേരെയായിരുന്നു. വാതിലും കട്ടിളയും എല്ലാം സമചതുരവും കിളിവാതിൽ മൂന്നും നിറയെ നിരയായി നേർക്കുനേരെയുമായിരുന്നു. അവൻ അമ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഒരു സ്തംഭവും മണ്ഡപവും അതിന്റെ മുൻവശത്തെ തൂണും ഉമ്മരപ്പള്ളിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിരിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിന് ആസകലം ദേവതാരുപ്പല കൊണ്ടടിത്തറയിട്ടു. അതിന്റെ മണിപ്പ് പോലെ തന്നെ അവൻ മണ്ഡപത്തിന് വച്ചു. മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവന് തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു. ചടോമൻ പരിഗ്രഹിച്ചിരുന്ന പറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു. ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെ പുറത്തെ വലിയ പ്രാകാരം വരെയും ഗോതിന് വെട്ടിയ അകവും പുറവും ഇരിച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു അടിസ്ഥാനം. പത്ത് മുഴവും എട്ട് മുഴവുമുള്ള
വിശേഷപ്പെട്ട വലിയ
മേൽപ്പണിയെട്ടിയ വിശേഷപ്പെട്ട
സ്തംഭങ്ങളുടെ തലയ്ക്ക് തെപ്പാനവൻ താമരം കൊണ്ട് കണ്ട് പൊതുവ ഉണ്ടാക്കി. സ്തംഭങ്ങളുടെ തലയ്ക്ക് പോതികയ്ക്ക് പലപോലെയുള്ള വിചിത്രപുണിയും മാലയും ഉണ്ടായാലും പൊതിയ ഓരോന്നിനും ഇങ്ങനെ ഏകയുണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി. അവരുടെ തലയ്ക്കുള്ള പോതിക മടക്കത്ത് മുടത്തക്കവണ്ണം മുടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മേല് രണ്ടുപേരും മാതളപ്പഴം ഉണ്ടാക്കി. മറ്റേ പോതികയ്ക്ക് അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കിലെ പുതിയ താമരപ്പൂവിന്റെ ആകൃതിയിൽ നാലുമുഖമായിരുന്നു. രണ്ട് സ്തംഭത്തിന്റെയും തലയ്ക്കൽ പൂതിയ ഉണ്ടായിരുന്നു. ഒരു പുതിയ വലപ്പണിക്കരിയിൽ കുടത്തോടെ ചേർത്ത് ചുറ്റും വഴിവരിയായി 200 മാതളപ്പഴം ഉണ്ടായിരുന്നു. മറ്റേ പൂതിയും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാദിക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിനെ യാക്കിയും എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിനെ ബോസ് എന്നും പേരിട്ടും. സ്തംഭങ്ങളുടെ ആഗ്രഹം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി ചേർന്നു അവൻ വാസ്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു അതിന്. 10 മുഴം ഉയരവും 5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതിന്റെ താഴെ പുറത്ത് 3 x 10 കുമിഴ് വേഗം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 കുമിഴായി പാർത്തിരുന്നു. അത് 12 കാളികളെ കൂടെ വെച്ചിരുന്നു പുറത്ത് വെച്ചിരുന്നു. അവയെ 3 വടക്കോട്ട് 3 പടിഞ്ഞാട്ടും 3 തെക്കോട്ടും 3 കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു. കടലിൽ അവയുടെ പുറത്ത് വെച്ചിരുന്നു. അവയുടെ പുഷ്പമാണൊക്കെയും അടുത്തായിരുന്നു. അതിന്റെ കാലം അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്ക് പോലെ താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. അതിന് 2000 ബസ്സുകളും കൊണ്ടും അവൻ താമര കൊണ്ട് 10 പീഠം ഉണ്ടാക്കി. ഓരോ പീഠത്തിനും 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ കിട്ടിയിരുന്ന പലകമേ സിംഹങ്ങളും കാളകളും തിരുവുകളും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും വീരയും താഴെയും ഓരണപ്പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. അതിന്റെ 4 കോണിനും കാലുകളുണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴേക്കാൽ ഓരോന്നിനും പുറവശത്തേക്ക് ഓരണപ്പണിയോടുകൂടി പാർത്തിരുന്നു. അതിന്റെ വായ ചട്ടക്കൂട്ടിനകത്തും മേലോട്ടൊരു മുഴം ഉണ്ടാകും ആയിരുന്നു. അതിന്റെ വായ പീഠത്തിന്റെ പണി പോലെ തന്നെ 1.5 മുഴം വൃത്തത്തിലും ആയിരുന്നു. അതിന്റെ വായ്ത്തല വായിക്ക് കൊത്തുമണിയുണ്ടായിരുന്നു. അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല ചതുരശ്രമായിരുന്നു. ചക്രന്മാരും ചിത്രങ്ങളുടെ കീഴേ ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലും ആയിരുന്നു. ഓരോ ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി ചതചക്രത്തിന്റെ പണി പോലെ ആയിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാരികളും എല്ലാം വാർത്തുപണി ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിന്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു. അതിന്റെ കാണുന്നവരുടെ തട്ടുകളിലും നൊക്കുകളിലും അതൊന്നും ഇടമുണ്ടായിരുന്നത് പോലെ അതിന്റെ അവൻ കിഴിവുകൾ എന്നിവയുടെ രൂപം ഭരണ പണിയോടുകൂടി വരുമാനവും ഒരുപോലെയായിരുന്നു. അവൻ താമരം കൊണ്ടുള്ള 10 കുട്ടിയെയും ഉണ്ടാക്കി. 4 മുഴം 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ കുട്ടി വെച്ചും അവൻ 5 പീഠം ആലയത്തിന്റെ വലത്തും അകത്തും 5 പീഠം ആലയത്തിന്റെ ഇടത്ത് ഭാഗത്തും വെച്ചു. കടലോ അവൻ ആലയത്തിന്റെ വലത്ത് കിഴക്കായി വെച്ചു. പിന്നെ ഹീരാം രണ്ട് സ്തംഭത്തിന്റെയും തലയ്ക്കുള്ള ഗോളാകാരമായ 2 പൂതിക സ്തംഭങ്ങളുടെ തലയ്ക്കുള്ള പൂതികളുടെ 2 ഗോളം മൂടുവാൻ 2 വലപ്പണി. സ്തംഭങ്ങളുടെ തലയ്ക്കുള്ള പൂതികളുടെ 2 ഗോളം മൂടുന്ന
ഓരോ വലപ്പടിയും ഈ രണ്ട് നില മാതളപ്പഴമായും രണ്ട് വലപ്പണിയുടെ കൂടെ 400 മാതളപ്പഴം 10 പീഠം പിടുന്നതന്മേലുള്ള 10 തൊട്ടി നദിയുടെ കീഴിലുള്ള 12 കാള കലങ്ങൾ കെട്ടുകങ്ങൾ കലശങ്ങൾ എന്നിവ തന്നെ യഹോവയുടെ ആലയമുഖ സലോമൻ രാജാവിന് വേണ്ടി ലീലാമുണ്ടാക്കിയ വിവരണങ്ങളൊക്കെയും ഇങ്ങനെക്കിയ താമ്രം കൊണ്ടായിരുന്നു യോർദാൻ സമൂഹമേൽ സുക്കോത്തിനും താടസാനും മറ്റേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവയെ വാർപ്പിച്ചു. വിവരണങ്ങൾ അനവധിയായിരുന്നത് കൊണ്ട് സലോമനവയെ ഒന്നും തൂക്കിയില്ല. താമ്രത്തിന്റെ തൃക്കത്തിന് തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. സലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് കുഞ്ഞുകൊണ്ടുള്ള പുഷ്പങ്ങളും
ഒന്നും കേൾക്കമ്മയ്യ
പൊന്നും ഉപകരണങ്ങളും കൊണ്ട് യഹോവയുടെ ആലയത്തിന്റെ കൊണ്ടാരത്തിൽ വെച്ചു. പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം യോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളെയും പ്രധാനികളെയും ശലോമോൻ രാജാവ് വേഗത്തിൽ കൂട്ടിവരുന്നു. ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും 7 മാസമായ യഥാനി മാസത്തിലെ ഉത്സവത്തിൽ സലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ 34 വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്ത് അവർ യഹോവയുടെ പെട്ടകവും സമാപന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളും ഒക്കെ കൊണ്ടുവന്നു. പുരോഹിതന്മാരിന്റെ ഏവരും അത്ര അവയെ കൊണ്ടുവന്നത് സലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളുകളെയും യാഗം കഴിച്ച് പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിന്റെ വിശുദ്ധ സ്ഥലത്ത് കെരുവുകളുടെ ചെറുകിഞ്ചിയിലെ കൊണ്ടുചെന്ന് വെച്ചു. കെരുവുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിന് മീതെ ചിറക് വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെയും മുടിഞ്ഞു. തണ്ടുകൾ നീണ്ടിരിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണാം. എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അവർ ഇന്നുവരെയും കുടിയേറിയിരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവയോട് നിയമം ചെയ്തപ്പോൾ മോശ ഓരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പനകളും ആവശ്യപ്പെട്ടതിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് അപ്പോൾ സലോമോൻ എന്റെ ഊരിൽ വസിക്കുമെന്ന് ഊരിൽ വസിക്കുമെന്ന് ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്കൊരു നിവാരണം പറഞ്ഞു. പിന്നെ ഇസ്രായേൽ മുഴുവനും തിരിച്ച് രാജാവ് സഞ്ചരിച്ച് എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിന്റെ ഉറപ്പും നല്ലൊരു പട്ടണം തിരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ കരുതി ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടല്ല ഉണ്ടായിരുന്നു. അങ്ങനെ താല്പര്യമുണ്ടായിരുന്നു ആലയം പണിയേണ്ടതെന്നും നീയല്ല എന്റെ കളിപ്രദേശത്തിന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിർവഹിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ ഇരുന്നേറ്റ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ദൈവമായ നാമത്തിൽ ആലയം ഹൃദയത്തോടെ ഭാഗം നടക്കുന്ന ദാസന്മാർക്കായി നിയമവും ദൈവം പാലിക്കുന്നത് എന്നെ പോലെ നീതി സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു നിയമവുമില്ല. നീ എന്റെ അപ്പനായ ദാവീദ് എന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ്പം മരുളിച്ചത് ഇന്ന് കാണും പോലെ ഒരു കൈ കൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുൻപാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സുരൽ സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്ക് ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്നാണ് ചെയ്തിരിക്കുന്നത്. പ്രവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ ദൈവമേ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാഭിസ്വർഗത്തിലും നീ അടങ്ങുന്നില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്നത്തിനു മുമ്പിൽ കഴിക്കുന്ന നിലവിടെയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിളിച്ചത് ഈ ആലയത്തിലേക്ക് വേണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്നെ, എന്റെ ജനമായ ഇസ്രായേലിന്റെ യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ടു ക്ഷമിക്കണമേ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവനവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ ആത്മയത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്മാരുടെ പാവന്റെ കലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതി ചിതക്കമാണോ അവന് നൽകി അവനെ നീതികരിപ്പാനും നിന്റെ ജനമായ ഇസ്രായേലിനോട് അവർ ശത്രുവിനോട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ജാരിക്കുകയും ചെയ്താൽ നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷണിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരച്ചാണ് അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ കിട്ടി മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ കാഴ്ചത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടെന്നും അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകത് വിഷമഞ്ഞ് വെട്ടുതെളിയിട്ടുള്ള എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളെ ഉള്ള ദേശത്തെ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരു നിരക്കും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തരും കർത്താവിന്റെ മനപ്പീഠ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് ചേർത്ത് നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ രാജമാർഗം നീ കൊടുത്ത ദേശത്ത് അവർ ജീവിക്കുകയും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തരുടെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തരും അവനോടൊപ്പം പോലെ ഒക്കെയും ചെയ്താറുള്ളതാണ്. നീ മാത്രമല്ലോ അത്രയുമല്ല നിന്റെ ജനമായ സ്വായിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ അവൻ നിന്റെ മഹത്വമുള്ള നാമത്തെയും വെള്ളമുള്ള പുരത്തെയും നീ പേടിക്കുന്ന കയ്യെയും കുറിച്ച് കേൾക്കുമല്ലോ. ഈ ആലയത്തിൽ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ടും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിച്ചിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിയുവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്നവിടെ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തെരഞ്ഞെടുപ്പ് നഗരത്തിലേക്കും നിങ്ങൾ താമസിക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞു യഹോവയോട് പ്രാർത്ഥിച്ച് അങ്ങനെ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും ജാതിനെയും ചേർത്ത് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യരല്ലോ. നീ അവരോട് കോപിച്ചവരെ ശത്രുവിനേൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് വൃദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവൾ ഉണർന്നു മനം തിരിഞ്ഞ് അവരെ വൃദ്ധരാക്കി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ജാഗ്രതയോ ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയത് ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത് ദേശത്തേക്ക് തിരഞ്ഞെടുത്ത നഗരത്തിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് മുന്നിലിരിക്കുന്ന ഈ ആലയത്തിനിലേക്കും നോക്കി എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും രാജനെയും കേട്ട് അവർക്ക് ഞാൻ പാലിച്ചു കൊടുത്തു. നാമം ചെയ്തതിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത രോഗങ്ങളൊക്കെയും ക്ഷണിക്കുകയും അവരെ ബന്ധരാക്കി കൊണ്ടുപോയവർക്ക് അവരോട് കർണ തോന്നത്തക്കമാണ്. അവർക്ക് അവരോട് കർണ ലഭിക്കുമാറാതെയും ചെയ്യണമേ. അവർ മിശ്രയിനും എന്ന ഇതും പോലെയുടെ പടുകയിൽ നിന്നും നീ കൊണ്ടുവന്ന അവകാശവാദമായല്ലോയും നീ കേൾക്കേണ്ടതിന് അയ്യന്റെ യാചനയും എന്റെ ഉന്നതമായ സായന്റെ യാചനയും കുറ്റം പാർത്തകളെ ഭക്തമായ പോയെ നീ ഞങ്ങളുടെ ദാസന്മാരെ മിശ്രയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്റെ ദാസനായ മോശമുഖാന്തരമായി ചെയ്തതുപോലെ നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ. സലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിഞ്ഞ തീർത്ത ശേഷം അവൻ യഹോവയായ അപകടത്തിലിരുന്നതും മുഴക്കാൽക്കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മറക്കിയിരുന്നതും വിട്ടെഴുന്നേറ്റ് അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭകളൊക്കെ ഏകോപിച്ചതിൽ ആശീർവദിച്ച് പറഞ്ഞതെന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെ തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവാട്ടപ്പെട്ടവൻ അവൻ തന്റെ ദാസനായ മോശം മുഖാന്തരം അരുളി ചെയ്ത അവൻ അവന്റെ വാഗ്ദത്തങ്ങളെ പറ്റിയും വെച്ച് എല്ലാത്തിനും വെച്ച് ഒന്നിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്നത് പോലെ നമ്മളോടുകൂടെയും ഇരിക്കുമാറാകട്ടെ. നമ്മെ കൈകഴുകയും ഉപേക്ഷിക്കുകയും ചെയ്യരുതേ. നാം അവന്റെ എല്ലാ വഴികളിൽ നടക്കേണ്ടതാണ്. നമ്മുടെ പിതാക്കന്മാരോട് തെറ്റിച്ച് അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നമ്മുടെ ഹൃദയക്കാരെങ്കിലേക്ക് ചായുമാറാകട്ടെ. യഹോവ തന്നെ ദൈവം മറ്റൊരു ധനമില്ല എന്ന് ഭൂമിയിലും സ്വരജാതി പറയേണ്ടതിന് അവൻ തന്റെ ദാസനും തന്റെ ജനമായ ഇസ്രായേലിനും അന്നൊന്ന് ആവശ്യമുള്ളതുപോലെ ഞാൻ പഠിച്ചോളും പണ്ടക്കോണം. ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിക്കുന്ന എന്റെ ഈ വചനങ്ങൾ ശാപം പകരം നമ്മൾ ദൈവമായ യഹോവയുടെ സന്നിധിയിലിരിക്കുമാറാകട്ടെ. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങളെ നടപ്പാനും അവന്റെ കർത്തനകളെ പ്രമാണിക്കാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. പിന്നെ രാജാവും ഇതായി ഇസ്രായേലും യഹോയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. സലോമോൻ യഹോവയ്ക്ക് 20,000 കാളകളെയും 120,000 ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോയുടെ ആയിരത്തെ പ്രതിഷ്ഠിച്ചു. യഹോയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന താമ്രപീഠം, ഹോമയാഗം, ഭജനയാഗം, സമാധാന യാഗങ്ങളുടെ നേതൃത്വം എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നത് കൊണ്ട് രാജാവ് അന്ന് യഹോയുടെ ആലയത്തിന് മുമ്പിലുള്ള പാതകാലത്തിന്റെ മധ്യേ അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളും നേതൃത്വം അർപ്പിച്ചു. ശലോമോൻ അവനോടുകൂടെ ഹമാത്തിന്റെ അതിർ മുതൽ മിസ്രയീൻ തോൾ വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായ സമയത്ത് തങ്ങളുടെ ദൈവമായ യഹോയുടെ സന്നിധിയിൽ 7 ദിവസം പിന്നെയും 7 ദിവസവും ഇങ്ങനെ 14 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മകളെയും കുറിച്ച് സന്തോഷവും ആനന്ദമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകും.
മോഹനങ്ങളെ ഒരു സങ്കീർത്തനം കൂടെ വായിക്കാവോ? എനിക്ക് രണ്ട് മിനിറ്റ്
വേണം.
അവന്റെ ചെറുങ്ങും അവന്റെ വിശ്വസ്ത എനിക്ക് പരിചയം പറയുമാകുന്നു. രാത്രിയിലെ വൈകിട്ടെയും പരസ്പരം മാസ്ത്രത്തെയും എഴുത്തച്ഛൻ കഴിക്കുന്ന മഹാമാരിയെ സമാഹരിക്കുന്നതിന് വെളിപ്പാണില്ല. എന്റെ വശത്ത് പതിനായിരം ആയിരം പേരും എന്റെ വശത്ത് വെച്ച് പതിനായിരം പേരും വീണ്ടും എങ്കിലും അത് എന്നോട് അടുത്ത് വരികയില്ല. മാസ്ത്രത്തിലമാക്കിയിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചു കഷ്ടകാലത്ത് ഞാൻ അവനോട് ഉപയോഗിക്കും. ഞാനവനെ ദീർഘായുസ്മണ്ട് ഞാൻ അവനോട് എത്തിക്കേരട്ടും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. യോഗ്യമാകുമോ വരച്ചോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവും ആദിമുതലേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിന്റെ ഓരോ പ്രതികൂല ഘട്ടങ്ങളിലും തന്റെ അത്ഭുതകരമായ കരങ്ങളെ നീട്ടി കാലിടറാതെ മനമിടറാതെ എപ്പോഴും താങ്ങി നടത്തുന്ന തമ്പുരാന്റെ ദൈവകൃപയെ നമുക്ക് ആദരവോടെ വാഴ്ത്താം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട സക്കറിയ റബ്ബാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായി നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്നത് വന്യ ഡോക്ടർ റെജി അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും അറിയാം. വൈദിക സെമിനാരി പ്രിൻസിപ്പലായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി കന്യമാർ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. അതിനുശേഷം തിരുവചന അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നതുമാണ്. ഹലോ,
പാടിക്കൊള്ളാം. യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ, കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. പാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങൾ താങ്ങിടുന്നു, മരണത്തിൻ താഴ്വരയാതിരുമെന്നേ തീയാത്ത
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സുഷളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന പശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ മീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകരമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറിക്കുമാർ, ദൈവമേ ഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ എന്റെ വ്യക്തിനുറ്റങ്ങൾക്ക് മോചനം നൽകണമേ. അഴുകിയിരിക്കുന്ന എന്റെ ആത്മീയത്തിന്റെ കഴിവ് ഒഴിപ്പാക്കണമേ. എന്റെ സൃഷ്ടാവ് എന്റെ ബലഹീനതയെ കരുണ ചെയ്യണമേ. എന്റെ നിർമ്മതാവ് എന്നോട് ദൈവം ഉണ്ടാകണമേ. കർത്താവ് തൃക്കൈകൾ കൊണ്ട് മറിഞ്ഞുണ്ടാക്കിയിരിക്കുന്നു എന്നെ നശിച്ചു പോകുവാൻ സമ്മതിക്കരുതേ. അന്ധകാരകരമായ ഗർഭപാത്രത്തിൽ നീ എന്നെ അകത്തിപ്പെടുത്തുകയും കൃപയോടെ എന്നെ പ്രവാസത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്തതിനായി കർത്താവേ, അനീതികളുടെ അന്ധകാരത്തിൽ നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പ്രകാശത്തിലേക്ക് എന്നെ പുറപ്പെടുവിക്കണമേ. ഞാൻ ലോകത്തെ വിട്ടുകളഞ്ഞിരിക്കുന്നതിനാൽ ലോകകാര്യങ്ങളുടെ ചിന്തയിൽ ഞാൻ ബന്ധിക്കപ്പെടുമാറാകരുത്. ലോകമോഹങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ നീ അവയിൽ ഞാൻ അശുദ്ധപ്പെടുമാറാകരുത്. ഈ ലോകത്ത് നിന്നുള്ള ഞാൻ എന്നെ മുഖം തിരിച്ച് ഞാൻ നിന്നെ നോക്കിക്കുവാൻ ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്റെ ശരിയായ ഉറു വഴി കൂടി നടന്ന് നടത്തണമേ. സർവധനത്തെക്കാളും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിച്ചു
ആയതുകൊണ്ട് ഞാൻ എന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയും എനിക്ക് വേണ്ടിയുള്ള അതിന്റെ സ്നേഹത്തെ നിസ്സാരമാക്കുകയും അകത്തെയും കൈവിടുകയും ചെയ്തു. നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോടെടുത്ത് എന്നെ കഠിനമായി മുഴുവേൽപ്പിച്ചിരിക്കുന്നു. എന്റെ കർത്താവ് നീ എന്നെ മണ്ണുകൊണ്ട് മലിഞ്ഞുണ്ടാക്കുകയും എന്റെ മേൽ തൃക്കൈ വഹിക്കുകയും ചെയ്തു. നിന്റെ സ്നേഹത്തെയും നിനക്ക് ഇഷ്ടം സന്തോഷമായിരിക്കുന്ന പ്രകാരം എന്നെ കാത്തുരക്ഷിക്കുന്ന ദേവനെ ഞാൻ നിന്ദിക്കുവാനായി തീരരുത്. നീ അറിയുന്ന പ്രകാരം എനിക്ക് ഗുണമായിട്ടുള്ള എന്നോട് പ്രവർത്തിക്കണമേ. എന്നാ കരുണ എന്തേയും കൃപയും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആ മീൻ
ദൈവത്തിന്റെ വലിയ തിരുനാമം പ്രസിദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിലാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ ബുധനാഴ്ച ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും തന്റെ കരങ്ങളിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ, തമ്പുരാനുമായി ആഴമായ ബന്ധം ക്രമപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളും ഒക്കെ ഫലവത്തായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും ദൈവം തന്റെ അത്ഭുതകരങ്ങളിൽ നമ്മളെ താങ്ങുന്നു. നമ്മൾ എത്രമാത്രം ഈ ലോകത്തില് പല തരങ്ങളിൽ ആശ്രയിച്ചാലും ദൈവകൃപയും അവിടെ നിന്ന് ലഭിക്കുന്ന ഔദാര്യമായ നന്മകളുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രതാപകാലത്ത് ലോകം അതിന്റെ സന്തോഷങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് നമ്മളെ മാടി വിളിക്കുമ്പോഴും അതിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതെ അതിന്റെ മായാലോകമാണെന്നുള്ള ബോധ്യത്തോടുകൂടി എന്റെ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും എനിക്ക് നിത്യമായ സന്തോഷവും സമാധാനവും പകരുന്നത് ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണെന്നുള്ള ഒരു ഉൾവെളിച്ചം നമുക്കും നമ്മുടെ തലമുറകൾക്കുമൊക്കെ ലഭ്യമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നിലനിൽക്കുന്നത് ആ ഒരു തിരിച്ചറിവിലും ആ തിരിച്ചറിവിന്റെ പ്രതിഫലമായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ജീവിത നന്മയ്ക്കുമാണെന്നുള്ള ഒരു ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. 71 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിന്റെ ചെവി എന്നിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. നിന്റെ ചെവി എന്നിലേക്ക് ചായച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയാകണമേ. ഈ ലോകത്തില് എവിടെ നമ്മൾ പാർത്താലും അതൊക്കെ കാറ്റ് താടി ഉലയുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ജീവിതത്തെയും പ്രതിഷ്ഠിക്കുമ്പോൾ കാറ്റ് എത്ര പ്രതികൂലമാണെങ്കിലും തിരമാലകൾ എത്ര ശക്തമാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ നിന്ന് വേർപിരിച്ചു കളയുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല എന്നുള്ള പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് നാം ആർജിച്ചെടുത്ത തിരിച്ചറിഞ്ഞിട്ടുള്ള ആ വലിയ സാധ്യത വർത്തമാനകാലത്തും നമുക്ക് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൂസ്റ്റൺ കേന്ദ്രീകൃതമായി ഭദ്രാസനത്തിന്റെ യോഗം മീറ്റിങ്ങുകളൊക്കെ നടന്നു. പരിശുദ്ധ ബാവാതിര മനസ്സുകൊണ്ടും അഭിയന്യ ഡവക മത്രാപോലത്ത തിരുമനസ്സുകൊണ്ടും വിവിധ ഭദ്രാസനത്തിന്റെ ചുമതലക്കാരും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഉള്ള മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹീതമായി ഭംഗിയായി നടക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതിനെപ്പറ്റി പ്രാർത്ഥിക്കാൻ ഓർത്തു. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അമേരിക്കൻ സമൂഹങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്തെ സമൂഹങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം വളരെ അനുഗ്രഹീതമായി ഇതൊക്കെ നടത്തപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ കൊമ്പ് അത് ദൈവം ആഗ്രഹിക്കുന്നോളം, അല്ലെങ്കിൽ ക്രിസ്തു യേശുമ്പ്രാൻ പ്രതീക്ഷിക്കുന്നിടത്തോളം തലത്തിൽ വളർന്നു വരുവാൻ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നന്മയിലും വിശുദ്ധിയിലും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർന്നു വരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിന്റെയും അഭിനന്ദ പിതാക്കന്മാരുടെയും ഒക്കെ ആത്മീയകരങ്ങൾക്ക് കൂടുതൽ ശക്തിയും തേജസ്സും പകരണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നി റിജി മാത്യുസച്ചനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല, കാരണം നമുക്കൊക്കെ വളരെയധികം സുപരിചിതനാണ് വന്നിയ റിജി അച്ഛൻ. അച്ഛന് വളരെ നാളുകള് നാഗർപൂർ സെമിനാരിയുടെ അമരക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുകയും വളരെ ശ്രേഷ്ഠമായ തലത്തിൽ ആ സെമിനാരിയെ നയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം അതിന്റെ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരു ഉത്തമ മാർഗദർശിയായി അച്ഛന്റെ സാന്നിധ്യം സഭയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. ഏത് സ്ഥാനത്ത് വന്നാലും സ്ഥാനോചിതമായി അർത്ഥവത്തായി സംസാരിക്കുവാനും തന്റെ മുമ്പിലുള്ള ആളുകളെ ക്രിസ്തുവെന്ന ഡയറക്ഷൻ നോക്കി നയിക്കാനുള്ള അച്ഛന്റെ ആ ഒരു ആശയപാഠവും സംവേദന കഴിവും ഒക്കെ അടുത്തും ദൂരത്തും നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ നേരിട്ട് അച്ഛന്റെ ഒരു ശിഷ്യനാകാനായിട്ട് പഠിക്കുന്ന കാലത്ത് സാധിച്ചില്ലെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട അല്ലെ ശ്രേഷ്ഠനായ ഒരു ഗുരുവായി എപ്പോഴും കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അച്ഛനെ കാണുന്നത്. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമാണ്. അച്ഛൻ ഏത് സമയത്ത് അമേരിക്കയിൽ സന്ദർശിക്കാൻ വന്നാലും അന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ അച്ഛൻ സംബന്ധിക്കുകയും നമുക്ക് ആവശ്യമായിരിക്കുന്ന നല്ല ചിന്തകളെ പകർന്നു തരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമാണ്. ഇതുപോലെയുള്ള നല്ല പിതാക്കന്മാരുടെയൊക്കെ പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ തക്കവണ്ണം, നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊക്കെ ഉത്തേജിതമായിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ശിക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിട്ട ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വൈദിക സെമിനാരിയിൽ നിന്നാണ് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയച്ചത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ പ്രാർത്ഥന കഴിയുന്ന അവസരത്തിൽ ഒരു വാക്ക് അതിനെപ്പറ്റി അച്ഛൻ പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ സഭ വളർന്നു വരുന്നത് നമ്മുടെയും ആവശ്യമാണ്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം റേച്ചലാന്റി ആലപിക്കും. അതിനുശേഷം തിരുവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ട റിജി അച്ഛൻ ധ്യാനം നിർവഹിക്കുന്നതാണ്. ആന്റി ലൈനിലുണ്ടല്ലോ അല്ലേ?
കർത്താവേ യാചന നൽകണമേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. സാധനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ, വേറാരുമെൻ ആതങ്കം നീ കീടുവാൻ, വേറാരുമെൻ ആതങ്കം നീ കീടുവാൻ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ സന്ധിയെ ചേർന്നിരുന്നേ, സംപ്രീതിയോ തന്നിയെ ചേർന്നിരുന്നേ. ഹൃത്യരനേകരിൻ പ്രാപ്തനക മധുരം തൃപാദം തേടിടുമേ അത്യാദരം തൃപാദം തേടിടും കള്ളന്റെ യാചന കേട്ടുള്ളോലി ഞാനിൻ കള്ളന്റെ യാചന കേട്ടുള്ളോലി ഞാനിൻ തുല്യമില്ലാതയോർത്തിതാ വന്നേ നല്ലവനേ ഹൃദയം ഇതാ വന്നേ നല്ലവനേ ഹൃദയം യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ പ്രാർത്ഥന കേൾക്കണമേക്കാവേയൻ യാചന നൽകണമേ.
തിരുവചന ധ്യാനത്തിനായി വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ റജി മാത്യുസിനെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ ലൈൻ ഉണ്ടല്ലോ അല്ലേ? ആ പറയാം, കേൾക്കാം. പറഞ്ഞോളൂ.
പ്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദ്യ സെക്രിയ അപ്പയം തിരുമേനി അധ്യക്ഷൻ, മറ്റ് വൈദികരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ഈ ഓൺലൈൻ പ്രാർത്ഥനാ സംഗമത്തിൽ സംസാരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച ഈ ക്ഷണത്തെ ഓർത്ത് ബഹുമാനപ്പെട്ട രാജേഷച്ചനോടുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു ഭദ്രാസനത്തിലും ഇല്ലാത്ത നിരന്തരമായും എല്ലാ ആഴ്ചയും സാധാരണക്കാർക്ക് വളരെ നിസ്സാരമായി അതിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ജോലി ചെയ്യുന്നവർക്കും വീട്ടിലുള്ളവർക്കും യാത്ര ചെയ്യുന്നവർക്കും എല്ലാം മറ്റു കാര്യങ്ങളൊക്കെയും മുടക്കം കൂടാതെ ദൈവവചനം കേൾക്കുവാൻ ലഭിക്കുന്ന ഈ ഒരവസരം, ഈ ഭദ്രാസനം ക്രമീകരിച്ചതിൽ അതിനൊക്കെയും പിന്നിൽ ഓർത്ത് ദൈവനാമത്തെ മറക്കപ്പെടുന്നു. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഭാഗം പരിശുദ്ധരായ പതിനാലാം അധ്യായം ശേഷം 14-ാം അധ്യായം 26-ാം ബാക്കി പിതാവ് എന്ന നാമം അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിന്റെ സൃഷ്ടിയുടെ ആരും വെള്ളത്തിന് മീത് പരിവർത്തിച്ച ആത്മാവിനെ പറ്റി നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞ് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഇസ്രായേലിനെ ഭരിച്ച നേതാക്കന്മാരെ ആത്മാവ് പ്രവർത്തിച്ചത് നമ്മൾ കാണും. പ്രവർത്തനത്തിലും ദൈവത്തിന്റെ നമ്മൾ കാണും. പുതിയ നിയമത്തിൽ വരുമ്പോ യേശുവിന്റെ ജനനം, അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാം. മരുഭൂമിയില് പരീക്ഷിക്കപ്പെട്ട യേശുവിന്റെ അനുഭവങ്ങളിലും ആത്മാവിന്റെ സാന്നിധ്യം നടക്കാം. എന്നാൽ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് നാം വായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഒരു ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയും, ഒലിവുമലയിൽ ഉള്ള ഒരു പ്രസംഗത്തിന്റെ ഭാഗത്താണ് ഇക്കാര്യം പറയുന്നത്. അത് 14-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയാണ് ഈ ഒലിവറ്റ് ഡിസ്കോഴ്സ്. അതിന് ഒരു യാത്ര ചോദിക്കുന്ന ഭാഷയിൽ യേശു ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറയുകയും പ്രബോധിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവസാനം 17-ാം അധ്യായത്തിൽ അവരെ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മഹാപുരോഹിത പ്രാർത്ഥന നടത്തുകയും ചെയ്യുക. ശിഷ്യന്മാരെ, സാധാരണ ജീവിതത്തിലായിരുന്ന ശിഷ്യന്മാരെ ഓരോരുത്തരെയായി വേർതിരിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തി പരിശുദ്ധ ശുശ്രൂഷയിൽ അകമ്പടിക്കാരായി അവർ ഉണ്ടായിരുന്നല്ലോ. അത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി യേശു അവരോട് പറയുക, I am going away from you. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോവുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും എന്ന് പറഞ്ഞ ചത്തറി ചൊല്ലുക. നാച്ചുറലാണ്, ശിഷ്യന്മാർക്ക് ഇത് വലിയ അറിവും എന്താണ് ഇനി മുന്നോട്ടുള്ള അവർ യാത്രയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയുമുണ്ട്. ഇതുവരെ അവര് യേശു കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ്. അത് ജനങ്ങൾ കൂടി വരുന്നു, യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ അവര് അത്ഭുത സ്തബ്ധരാകുന്നു, എതിർക്കുന്ന മഹാപുരോഹിതന്മാരും അവർക്ക് നൽകുന്ന ഒരു വലിയ ആത്മധൈര്യമുണ്ടായി. അപ്പൊ അതിനൊക്കെയാണ് യേശു പറയുന്നത്, ഞാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ? അവിടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ പറ്റി പറയുന്നത്. 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവ് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും അയക്കുമെന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു വ്യക്തിപരമായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഒരാളത്വമാണ് എന്ന സൂചനയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നൽകുന്നത്. മറ്റൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. ഇപ്പോ ഓരോസിന്റെ ലേഖനങ്ങൾ നമ്മൾ നോക്കിയാൽ, റോമാലേഖനം 12-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെ ഒക്കെ നമ്മൾ വായിച്ചാൽ, ഗലാത്തി ലേഖനം 5-ാം അധ്യായമൊക്കെ വായിച്ചാൽ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ സംബന്ധിച്ച ആത്മനിറവുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. ഇവിടെ അതല്ല, ആരാണ് പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇത് യേശുവിന്റെ വികാരിയാണ്. വികാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേവാലയത്തിൽ മേൽപ്പെട്ടക്കാരനെ നിയോഗിക്കുന്ന ഒരു വ്യക്തി, ആ മേൽപ്പെട്ടക്കാരന് വേണ്ടി വികാരി അവിടെ ആരാധന നടത്തുകയും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ ദൈവത്തോട് സമീപിക്കുവാനുള്ള വഴികൾ ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വിളിക്കുന്നത്. ഇവിടെ യേശുവിന്റെ വികാരം ദൈവത്തിൽ എന്നാണ് പറയുന്നത്.
റിജിയച്ചാടെ കേൾക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അച്ഛ. അച്ഛന് ഹലോ അച്ഛാ,
ബ്രേക്ക് ആവുന്നുണ്ടോ?
ഒത്തിരി ബ്രേക്ക് ആവുന്നുണ്ട് അച്ഛന്. കേട്ട് നല്ല റഫായിട്ട് കേട്ട് വരുന്നുണ്ട് അച്ഛന്. ലാൻഡ് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? എനിക്ക് നമ്പർ ഉണ്ടെങ്കിൽ അച്ഛന് അച്ഛന്റെ ഫോണിൽ ചിലപ്പോൾ ഇത് കാണുക, റിസപ്ഷൻ കുറവായിരിക്കും അവിടെ, അതുകൊണ്ടാണോ എനിക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് വിട്ടുവിട്ടാ കേട്ടു, നിങ്ങൾ വിട്ടുവിട്ടാ കേട്ടത്. മെയിൻ കമ്പനെ കൊണ്ട് പറഞ്ഞ മനസ്സിലാകും. ലാൻഡ് ഫോൺ ചോദിച്ചോണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് അച്ഛൻ തരാമോ? തരാമെങ്കിൽ അതെനിക്ക് ഓപ്പൺ ചെയ്യണം മനോജിനോട് പറഞ്ഞേ. ആ നമ്പർ അച്ഛൻ ഒന്ന് പറഞ്ഞു തരത്തില്. ഓക്കെ, ഞാൻ ഈ നമ്പർ മനോജിന് കൊടുക്കാം. മനോജ് അത് ഓപ്പൺ ചെയ്തോളൂ. എന്നിട്ട് അച്ഛന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് ഈ ഫോണിൽ ലാൻഡ് ഇത് പച്ച കട്ട് ചെയ്തിട്ട് ലാൻഡ് ഫോണിൽ കൂടെ പ്രോസസ്സ് ചെയ്താട്ട്. അപ്പൊ അച്ഛനത് പിന്നെ സോറി അച്ഛാ. ഹൈ സൺ, ഹലോ മാമനച്ചാ.
അച്ഛ കേക്കാമോ?
ഓജിച്ച കേക്കാം അച്ഛാ. ഓക്കെ പറഞ്ഞു, നന്നായിട്ട് കേക്കാം, നന്നായിട്ട് കേക്കാം. ഓക്കെ
ഓക്കെ ഓക്കെ കേക്കാമല്ലോ,
കേക്കാം. അച്ഛാ കണ്ടിന്യൂ ചെയ്തോ, പറഞ്ഞു വന്ന് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ഒരു ആളത്വത്തെ പറ്റിയാണ് ഈ സുവിശേഷത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പുതിയ നിയമത്തിൽ തന്നെ സുവിശേഷങ്ങളിൽ യേശുവിന്റെ ജനനത്തോട് അനുബന്ധമായും യേശുവിന്റെ പ്രലോഭനങ്ങളോട് അനുബന്ധമായും ഒക്കെ നമ്മൾ വായിക്കുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിലാണെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിലും ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധാത്മ ദാനങ്ങളെ സംബന്ധിച്ചും ആത്മാവിന്റെ ഫലത്തെ സംബന്ധിച്ചും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തില് ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഇതൊരു വെറുമൊരു ശക്തി മാത്രമല്ല, ഒരാളത്വമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റി പഠിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ഇത് യേശുവിന്റെ വികാരിയാണ്. വികാരി മേൽപ്പെട്ടക്കാരന് പകരം ഒരിടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു, ആളുകളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, അവരുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെയും അവരെ ചേർത്ത് നിർത്തുന്നു, അവരെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നു. അപ്പൊ വികാരി സ്വയമായി അല്ല ഇത് ചെയ്യുന്നത്, മെത്രാപ്പോലീസായുടെ വേണ്ടി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് എല്ലാ പള്ളിയിലും ഒരേ സമയത്ത് പോകാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം ഓരോ ദേവാലയത്തിൽ വികാരിമാരെ നിയമിച്ചിരിക്കുകയാണ് തനിക്ക് പകരമായി. ഇത് പറഞ്ഞതുപോലെയുള്ള ഒരാശയമാണ് യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത്. പിതാവാം ദൈവത്തിന്റെ വികാരി, യേശുവിന്റെ വികാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പദത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്, പാറക്കലീത്തായാകുന്ന ഊഹ. നമ്മൾ പെന്തക്കോസ്തിയുടെ പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് പാറക്കലീത്തായ ഊഹ. ഊഹ എന്നുള്ളത് സുറിയാനി ഭാഷയിൽ ആത്മാവ് എന്നുള്ളതിന്റെ പദമാണ്. പാറക്കലീത്ത എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിലെ പാരാക്ലീറ്റോസ്, രണ്ട് ഗ്രീക്ക് വാക്കുകൾ. പാര എന്ന് പറഞ്ഞാൽ ഒരാളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ക്ലീറ്റോസ്, വൺ ഹു ഈസ് കോൾഡ്. ഇത് ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു പദമാണ്. നമ്മൾ കോടതികളിൽ നമുക്കൊരു കേസുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ നമുക്കവിടെ കോടതിയിൽ നിയമം, ഇന്ത്യൻ ഭരണഘടനയോ അമേരിക്കൻ ഭരണഘടനയോ അതിന്റെ നിയമ വശങ്ങളോ ക്ലോസസോ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസോ ഇതൊന്നും സാധാരണക്കാരായി നമുക്ക് അറിവില്ല. അപ്പൊ നമുക്ക് പകരമായിട്ട് നമ്മളൊരു വക്കീലിന് വക്കാലത്ത് കൊടുക്കും, നമുക്ക് വേണ്ടി നമ്മുടെ വാദങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ. ഇപ്പൊ പരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ് അതിന്റെ ശരി അർത്ഥം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ പക്ഷപാതം ചെയ്യുന്ന, വാദിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു ആണ്. എന്നാൽ മലയാള ട്രാൻസ്ലേഷനിൽ അതിന് കാര്യസ്ഥൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാര്യസ്ഥൻ ഒരു വീട്ടിലെ ഉടമസ്ഥന്റെ വേണ്ടി വളരെ വിശ്വസ്തനായി ഉടമസ്ഥന്റെ എല്ലാ അനുവാദവും ലഭിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വസ്തനാണ്, അദ്ദേഹം ഒന്നും മോഷ്ടിക്കുകയല്ല, അദ്ദേഹം ഉടമസ്ഥന്റെ ആഗ്രഹമനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിറവേറ്റും. ഈ ആശയങ്ങളൊക്കെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അർത്ഥഗർഭമായ വാക്കുകളാണ്. ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14:16 പറയുന്നത്, അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും, ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് പിതാവ് തരും എന്നാണ്. ലോകം എന്നാൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. യോഹന്നാൻ സുവിശേഷം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ലോകവും വിശ്വാസികളുടെ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളെ ലോകത്തു നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. അപ്പൊ ഈ ലോകത്തിന് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല, അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നിക്കോദീമോസിനോട് യേശു പറയുമ്പോ പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളവർ തൂതുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു ആരും അറിയുന്നില്ല. ലോകം നോക്കുമ്പോ ഉള്ള ലക്ഷണങ്ങളൊന്നും ലോകത്തിന് അറിയാൻ പറ്റുകയില്ല. അത് ചില ആളുകൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവിടെ വലിയ ബഹളമാണ്. നമ്മുടെ പ്രത്യേകിച്ച് റിവൈവൽ ഗ്രൂപ്പുകാര് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കൃതികളിലൊക്കെ അവരെ വിളിക്കുന്നത് ഇളക്കം തട്ടി പീപ്പിൾസ് എന്നാണ്. അത് പ്രത്യേക മലയാള പ്രയോഗമാണ്, ഇളക്കം തട്ടി പീപ്പിൾസ്. പരിമല തിരുമേനി റിവൈവൽ ഗ്രൂപ്പിനെ പറ്റി പറയുന്നത് പെന്തക്കോസ്തുകാരെ പറ്റി, ഇളക്കം തട്ടുന്നവരാണ്. ഇംഗ്ലീഷിൽ നമുക്കറിയാവല്ലോ ക്വേക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്, ഫിലഡൽഫിയയിലാണ് അവരുടെ ഒരു കേന്ദ്രം. ഒരു നല്ല മനുഷ്യരാണ്, നല്ല വിശ്വാസികളാണ്, പക്ഷെ അവരിങ്ങനെ ക്വേക്ക് ചെയ്തുകൊണ്ടിരിക്കും, വിറച്ചുകൊണ്ടിരിക്കും. എർത്ത്ക്വേക്ക് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതിനാണ് ക്വേക്കേഴ്സ്. ക്വേക്കേഴ്സിന്റെ പേരില് മറ്റു പല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവര് ഇളക്കം തട്ടി പീപ്പിൾസ് ആണ്. ആത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കുകയില്ല. എന്നാൽ യേശു പറയുന്നത് അങ്ങനെയുള്ള ഇളക്കത്തെ പറ്റിയും കലക്കത്തെ പറ്റിയും ഒന്നുമല്ല. ആത്മാവ് അതിനിഷ്ടമുള്ളവർ തോന്നുന്നു, വളരെ സൗമ്യമായി, വളരെ രഹസ്യമായി, വലിയ കോലാഹലങ്ങളില്ലാതെ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. നമ്മളൊക്കെ ചിലതൊക്കെ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടുമ്പോൾ നമുക്ക് തന്നെ സംശയമാണ് ചിലർക്ക്, കാരണം നമുക്ക് ഈ ബഹളമൊന്നുമില്ല. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതാണ് പ്രധാനം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് 1 കൊരിന്ത്യർ 13 പറയുന്നത്, സ്നേഹമാണ് ആത്മാവിന്റെ ഏറ്റവും വലിയ ലക്ഷണവും ഫലവുമൊക്കെ, അതല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിത്തീരും. ഇളക്കമുണ്ടായിരിക്കും, ബഹളമുണ്ടായിരിക്കും, പക്ഷെ ആത്മാവിന്റെ ഫലമില്ല. അപ്പോ ഈ ആത്മാവിനെ തിരിച്ചറിയുവാനും ഈ ആത്മാവ് നമ്മോടുകൂടെ വസിക്കുവാനും ഒക്കെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. വാഗ്ദത്തമാണ്. വീണ്ടും പതിനാലാം അധ്യായം 26 വാക്യത്തിൽ നമ്മള് അച്ഛല്ലേ കേക്കാമോ? ഇടയ്ക്ക് ഇവിടെ എന്തോ ഡിസ്റ്റർബൻസ് വന്നിട്ട് തോന്നി. 26 വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആത്മാവിന്റെ ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത് നമ്മോട് കൂടെ വസിക്കും, രണ്ടാമത് യേശു പറഞ്ഞതെല്ലാം നമ്മളെ റിമൈൻഡ് ചെയ്യും, നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മെ ഉപദേശിക്കും, നേരായ പാതയിൽ നടക്കുവാൻ നമ്മെ ഉപദേശിക്കും. ശിഷ്യന്മാർക്ക് അത് വളരെ അത്യാവശ്യമായിരുന്നു. 3 കൊല്ലം അവരോട് കൂടെ നടന്ന് ഉപദേശിച്ചു, ഓരോ കാര്യവും കാണുമ്പോൾ അതിനെ ഉത്തരം കൊടുക്കും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, അല്ലെങ്കിൽ പരീക്ഷന്മാരെ വിമർശിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റി പറയും, അല്ലെങ്കിൽ അത്തിയുടെ ഇല തളർക്കുന്നതിനെ പറ്റി പറയും. ഇങ്ങനെ ഓരോന്നും ഓരോ നിമിഷവും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആത്മാവിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉപദേശം നമുക്ക് ആവശ്യമാണ്. അത് ഞായറാഴ്ച മാത്രം നമുക്ക് പോരാ, 24/7 എല്ലാ ദിവസവും എല്ലാ സമയവും ഈ ആത്മാവ് ഉള്ളിൽ നിന്ന് നമുക്കൊരു ഉൾബോധം നൽകണം. അത് നൽകിയെങ്കിലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനൊക്കെയുള്ളൂ. പൗലോസ് അപ്പോസ്തലന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ ആത്മാവ് പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ, അനുദപിക്കുവാൻ, തെറ്റുകൾ സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഒരു വലിയ ഒരു 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 ശക്തിയാണ്, ഒരാളത്വമാണ്, ദൈവത്തിന്റെ ഒരു ഒരു സാന്നിധ്യം വിളിച്ചോതുന്ന കാര്യമാണ്. നിസ്സാരമായി കാണാവുന്നതോ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താവുന്നതോ അല്ല, ദൈവത്തിന്റെ ചൊൽപ്പടിയിൽ നമ്മെ നിർത്തുക എന്നുള്ളതാണ് ആത്മാവിന്റെ ഉദ്ദേശം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഒരു ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെയും ആത്മാവിനെ പ്രാപിച്ചവരാണ്. വിശുദ്ധ മാമോദീസയിലൂടെ മോഹന അഭിഷേകത്തിലൂടെ ആത്മാവിന്റെ ഭവനങ്ങളായി മാറിയവരാണ്. പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? 3:16 1 കൊരിന്ത്യർ. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഇൻ അസ് ദ ഹോളി സ്പിരിറ്റ് ഡ്വെൽസ് റിസൈഡ്സ് സ്റ്റേസ്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം ഉദ്യമിക്കുക എന്ന് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. രാജശക്തന് സെമിനാരിയുടെ കാര്യം പറയുകയുണ്ടായി. ഞാനിപ്പോ പഴയ സെമിനാരിയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. കഴിഞ്ഞ നവംബർ മുതൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ബാബാതിരുമേനി പ്രത്യേകം കൽപ്പന തന്ന് ഞാനിപ്പോ 5-8 പള്ളികളിൽ സന്ദർശിക്കുകയാണ്. പ്രധാനമായും അവിടെ പഠിപ്പിക്കുന്ന കുടുംബസ്ഥരായ അച്ഛന്മാർക്ക് താമസിക്കുവാനുള്ള ഫാമിലി ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടിയാണ്. ഇപ്പോ നേരത്തെ അത്രയും നിർബന്ധമില്ലായിരുന്നു. ഇപ്പോ സിനോദോസിന്റെ തീരുമാനമാണ്, വിവാഹിതരാണെങ്കിലും അവിവാഹിതരാണെങ്കിലും അവിടെ പൂർണ്ണ സമയം, പ്രത്യേകിച്ച് മൺഡേ ത്രൂ ഫ്രൈഡേ അവിടെ താമസിച്ച് യാമപ്രാർത്ഥനകൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരും നേതൃത്വം കൊടുക്കണം. വെളുപ്പിനെ 5 മണി തൊട്ടും വൈകിട്ട് 6 മണി തൊട്ടും ഒക്കെയുള്ള പ്രാർത്ഥനകൾക്ക് എല്ലാ അധ്യാപകരും ഉണ്ടാവണം എന്ന് നിർബന്ധമാണ്. ഇപ്പൊ താമസ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചെങ്ങന്നൂരൊക്കെ താമസിക്കുന്ന ഒരു അച്ഛന് വെളുപ്പിനെ 3:30 ഇറങ്ങി 4:30 അവിടെ വന്ന് നമസ്കരിക്കുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് യാത്രയുടെ എന്നും ഉറക്കം ശരിക്ക് കിട്ടാതെയുള്ള യാത്ര അപകടകരമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. വാടകയ്ക്ക് കോട്ടയത്ത് വീടെടുത്ത് താമസിക്കാനുള്ള ശമ്പളം നമുക്ക് കൊടുക്കാൻ ഒക്കുന്നില്ല. സെമിനാരി ക്യാമ്പസിൽ തന്നെ 8 അധ്യാപകർക്കെങ്കിലും കുഞ്ഞുങ്ങളോടുകൂടി ഭാര്യാസമേതം ഒക്കെ താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ് സൈസിലുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാനാണ് പൗലോസ് തിരിയൻ ബാവയുടെ കാലത്ത് തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. അന്ന് കോവിഡ് കൊണ്ട് നടന്നില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പൗലോസ്ത്രീയം ഭാവമായിട്ട് ഓർമ്മ നിലനിർത്തുവാൻ അത് പണിയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രണ്ട് കുടുംബങ്ങൾക്ക് ഇപ്പൊ താമസിക്കാൻ പഴയ രണ്ട് ക്വാർട്ടേഴ്സ് ഉള്ളൂ, 10-40 കൊല്ലം പഴക്കമുള്ളതാണ്. ഓരോ വർഷവും വെള്ളപ്പൊക്കം വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ അവിടെ നിന്ന് അവർ ഓടിപ്പോകേണ്ടി വരുന്നു. മുഖ്യകത്തൊക്കെ വെള്ളം കയറുന്നു. ബെഡ്റൂമിലും സ്റ്റഡി ഹോമിലും പുസ്തകങ്ങളെല്ലാം അഴുക്കായി പോകുന്നു. വെള്ളം കയറുന്ന കൂട്ടത്തിൽ ഇഴയന്തുക്കൾ വരുന്നു. ഈ വർഷവും വലിയ പാമ്പുകളൊക്കെ ഒരു അച്ഛന്റെ വീട്ടില് കയറുകയുണ്ടായി. ഇത് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ ഒരു ഫാമിലി ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണത്തിനായി നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം, സഹകരിക്കണം. നിങ്ങളുടെ പള്ളികളിലുള്ള വികാരിമാരോട് പറഞ്ഞ് ട്രസ്റ്റിയെ സംഭാവന ഏൽപ്പിച്ചാൽ ട്രസ്റ്റിൽ നിന്ന് ഒരുമിച്ച് സെമിനാരിക്ക് അത് അയച്ചു തന്നുകൊള്ളും. അയക്കേണ്ട രീതികളൊക്കെ ട്രസ്റ്റിമാർക്ക് നിർദ്ദേശം നൽകിക്കൊള്ളാം, വികാരിമാരോടും അറിയിച്ചുകൊള്ളാം. പ്രധാനമായും നിങ്ങൾ പ്രാർത്ഥിക്കുക, സെമിനാരി വളർന്നെങ്കിലേ സഭയ്ക്ക് ഭാവിയുള്ളൂ. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ സെമിനാരിയാണ് എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകുന്നത്. ഇവിടെയുള്ള നമ്മുടെ കൊച്ചച്ചന്മാരൊക്കെ പഠിക്കുന്ന സെന്റ് വ്ളാഡിമേഴ്സിലും സെയിന്റ് ഡീക്കോൺസിലും ഒക്കെ അവിടെ പഠിപ്പിക്കുന്ന അച്ഛന്മാരെ അവിടെ തന്നെ കുടുംബമായി താമസിച്ച് പഠിപ്പിക്കുകയാണ് എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർക്കണം. നമുക്കിതുവരെ അതിനുള്ളൊരു സൗകര്യമില്ല. അക്കാര്യം നടപ്പാക്കുവാനായിട്ട് നിങ്ങൾ കൈ തുറന്ന് സംഭാവന നൽകണം. നാട്ടിലെ രീതിയിൽ പണിതുയർത്തുവാനായിട്ട് നല്ല പണച്ചെലവുണ്ട്. കൂലിച്ചെലവും സാധനങ്ങളുടെ വിലയും GST ഒക്കെ വെച്ച് നോക്കുമ്പോൾ 2 കോടി രൂപയിലധികം നമുക്ക് ചെലവ് വരും. ഈ 8 ഭവനങ്ങൾ ഒരുമിച്ച് പണിയുന്നതിന് അതിന് നിങ്ങളേവരും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ബന്ധമുള്ള പരിചയമുള്ള നമ്മുടെ സഭാംഗങ്ങളോട്, സഭയെ സ്നേഹിക്കുന്നവരോട്, നിങ്ങളുടെ മക്കളോട് എല്ലാം ഈ വിവരം പറഞ്ഞ് അവരുടെ ഒക്കെ 1 മാസത്തെ ദശാംശമാണ് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത്. 1 മാസത്തെ വരവിന്റെ 10/10 ഈ വർഷത്തേക്ക് സെമിനാരിക്കും തന്നാൽ ഈ ഒരു കാര്യം നടപ്പാക്കുവാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.
വളരെ നന്ദി അച്ഛാ. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 14:25-26 ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നമുക്ക് നിർവഹിക്കുകയുണ്ടായി. ഒരുപക്ഷെ അച്ഛനത് വളരെ ഗഹനമായ ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഫോണ് ആദ്യം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും രണ്ടാമത് അത് കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. അതിന്റെ പ്രയാസങ്ങളൊക്കെ അച്ഛൻ ഉണ്ടായി കാണും, എങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റി അച്ഛനത് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മേഖലകളെ പറ്റിയൊക്കെ നമുക്കറിയാം. അതൊരു ചെറിയ സമയപരിധിക്കുള്ളിൽ പ്രസംഗിക്കേണ്ട ഒരു വിഷയമല്ല എങ്കിൽ തന്നെയും നമ്മൾ ഉള്ളിൽ തട്ടേണ്ട, അല്ലെങ്കിൽ നമ്മളെ ബോധവാന്മാരാകേണ്ട പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് അച്ഛൻ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. തീർച്ചയായിട്ടും കേട്ട നമുക്കൊക്കെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ഇതുവരെ തിരിച്ച് അറിഞ്ഞതോടൊപ്പം കുറെ കൂടെ ചേർത്ത് വെക്കാൻ, കുറെ കൂടെ ചിന്തകൾ നമുക്ക് ലഭ്യമായി എന്നുള്ളത് സന്തോഷകരമാണ്. അതിന് ദൈവം അനുവദിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അച്ഛന്റെ സാന്നിധ്യം അതിന് മുതൽക്കൂട്ടായതുകൊണ്ട് അച്ഛനുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു പാരക്ലിറ്റോസ്, അതിന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അച്ഛനത് പറയുകയുണ്ടായി. പല നാമധേയങ്ങൾ, കാര്യസ്ഥൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ, വിവിധ തലത്തിലാണ് അതിനെ നമ്മൾ വിലയിരുത്തുക. പ്രത്യേകിച്ച് അച്ഛന കാര്യസ്ഥൻ എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥമാണ്, ആ അർത്ഥവും അല്ലെങ്കിൽ ആ കാര്യസ്ഥന്റെ മേഖലയെ പറ്റിയാണ്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥതയുടെ ചുമതലാ ബോധത്തോടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അത് ദൈവത്തിന്റെ കാര്യസ്ഥനായി അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ പുത്രൻ തമ്പുരാന്റെ കാര്യസ്ഥനായി നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയാണ് നമുക്ക് നൽകിയത്. അച്ഛനെ പ്രസംഗത്തിനിടയിൽ പറയുകയുണ്ടായി, നമ്മൾ ഓരോ വീടുകളിലൊക്കെ നമുക്കറിയാം പണ്ടത്തെ വലിയ തറവാടുകളിലൊക്കെ കാര്യസ്ഥന്മാരുണ്ടായിരുന്നു.
അത് പക്ഷെ അതിന്റെ ഒരു എന്താ ഒരു അഡ്വാൻസ്ഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഈ മാനേജർമാരെന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതായിരിക്കാം, എനിക്കറിയില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഈ കാര്യസ്ഥന്മാരാണ്. വലിയ വലിയ തറവാടുകളിലൊക്കെ ആ കുടുംബത്തിന്റെ മൊത്തം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യസ്ഥന്മാരാണ്. പണപരമായ കാര്യങ്ങളും അവിടെ പല ചുമതലക്കാരൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാളിലൊക്കെ ഈ തറവാടിന്റെ ഫംഗ്ഷൻ ഭംഗിയായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുന്നത് കാര്യസ്ഥന്മാരാണ്. ഒരു വീടിന്റെ ഉടമസ്ഥനൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ അറിവ് ഒരു പക്ഷെ ഈ കാര്യസ്ഥനായിരുന്നു. കാരണം കാര്യസ്ഥനകത്ത് അവര് പോലും ഓരോ കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും കാര്യസ്ഥൻ മുഖേനയാണ്. അത് പറഞ്ഞാല് എല്ലാം അറിവോടുകൂടി പ്രവർത്തിക്കുന്ന ഇവിടെ ഒരു പക്ഷെ ദൈവം കർത്താവ് ഈ ഒരു പദം നമുക്ക് നൽകുമ്പോൾ ആ കാര്യസ്ഥന്റെ ഏറ്റവും വലിയ രണ്ട് ചുമതലയായിട്ട് ഒന്ന് ഉപദേശിക്കുക, രണ്ട് ഓർമ്മപ്പെടുത്തുക. ഇത് രണ്ടും അച്ഛൻ വളരെ ഭംഗിയായി നമ്മളെ മനസ്സിലാക്കി തന്നു. ഉപദേശിക്കുക, ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്നുള്ള ഉപദേശങ്ങള്, പിന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക, റിമൈൻഡ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും എന്റെയും നിങ്ങളുടെയും അച്ഛൻ അത് പറയുകയുണ്ടായി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരിലും ഈ രണ്ട് കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഉപദേശങ്ങളുമുണ്ട്, ഓർമ്മപ്പെടുത്തലുമുണ്ട്. എല്ലാവരുടെ മനസ്സും നമ്മൾ എന്ത് ചെയ്തോ പോയാലും ഒരു ഓർമ്മപ്പെടുത്തലില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഭവനത്തിൽ താമസിക്കുന്ന ആളുടെ ചുമതലയാണ് ഈ ഉപദേശവും ഓർമ്മപ്പെടുത്തലും വിലക്കെടുക്കണോ മുഖവിലക്കെടുക്കണോ അത് തള്ളിക്കളയണോ എന്നുള്ളത്. മുഖവിലക്കെടുത്താൽ അത് ആ ഉപദേശം അവിടെ നമ്മുടെ ജീവിതത്തിൽ അത് ചൈതന്യത്തിന് ഇടയായി തീരും. അത് മുഖവിലക്കെടുക്കാതെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പരാജയമാകും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയും തളർച്ചയും ഒക്കെ ഈ ഒരു ഉപദേശത്തെയും ഓർമ്മപ്പെടുത്തലിനെയും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛന്റെ ഈ ഒരു ധ്യാനം നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെട്ടു എന്ന് 100% ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ഗഹനമായൊരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എത്ര ഗഹനമാണെങ്കിലും നമ്മുടെ ജീവിതവുമായി എക്കാലവും ഒരു ആയുസ് കൊണ്ടുപോലും അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ സത്യമാണ്, റിയാലിറ്റിയാണ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഹോളി സ്പിരിറ്റുമായിട്ട്. മറ്റ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം കുഴി വെക്കുന്നുണ്ട് അവസാനിക്കുന്നത്, പക്ഷെ അവസാനിക്കാത്ത ഒന്നാണ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമ്മൾ ഈ ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫ്രീവില്ലാണ് അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ നമ്മളിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന ആ കാര്യസ്ഥൻ ഉപദേശിച്ചു തരുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഇതിനോട് ചേർത്ത് ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധ്യാനം നമുക്ക് പറന്നു തന്ന പ്രിയപ്പെട്ട റജിയച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വൈദിക സെമിനാരിയുടെ പ്രാധാന്യത്തെ നടത്താൻ പോകുന്ന ബിൽഡിംഗിന്റെ കാര്യം അച്ഛൻ പറയുകയുണ്ടായി. ഇതൊരു ആഡംബരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും വൈദികർ രൂപപ്പെട്ടു വരുന്നത് സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തന മേഖലകളുമാണ് വിദ്യാർത്ഥികളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആത്മീയ കരിപ്പിടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അധ്യാപകരിൽ നിന്ന് കിട്ടിയ നല്ല അംശങ്ങളാണ് ഞങ്ങളൊക്കെ എവിടെ പോയി പ്രതിഫലിപ്പിക്കുമ്പോഴും ഒരു പരിധിവരെയൊക്കെ അത് പ്രതിഫലിപ്പിക്കാനിടയാകുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളെ രൂപപ്പെടുത്തിയെടുക്കാൻ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥനയാണല്ലോ എല്ലാത്തിന്റെ അടിസ്ഥാനം. ഒരു പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായി പൂർണ്ണ സമയം അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയായി നമ്മുടെ സെമിനാരി കൂടുതൽ വളരണം. സെമിനാരി പ്രകാശിക്കുന്നതിന്റെ ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ പ്രതിഫലിക്കുന്നത് അവിടെ നിന്ന് പുറപ്പെടുന്ന വൈദികര് സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലുമാണെന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഉൾപ്പെട്ടു വരട്ടെ. അച്ഛന്റെ ഈ ഉദ്യമത്തെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. തീർച്ചയായിട്ടും അത് സഭയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദാനമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ അക്കാര്യത്തിൽ സഹകരിക്കണം, സഹായിക്കണം എന്ന് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് നിങ്ങളുടെ മുമ്പാകെ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളത് കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളത് ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിചാരിതമായി നമ്മളൊക്കെ സ്നേഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ രാജു ഡാനിൽ കോറപ്പിസ്കോപ്പ് അച്ഛന ഉണ്ട്. അച്ഛന്റെ എന്റെ അപ്പം വീട്ടിലുണ്ട്. അച്ഛന് നമ്മൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഹ്യൂസ്റ്റണിൽ നടക്കുന്ന ഇന്നലെയും ഞാൻ നോക്കേണ്ടത് നമ്മുടെ പ്രതിഭാസൻ മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് കടന്നു വന്നതാണ്. അതിന്റെ ഒരു ഭാഗമായി അച്ഛൻ എന്റെ വീട്ടിൽ താമസിച്ചു. ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകുന്നുള്ളതിന് ഏറ്റവും ഈ പ്രാർത്ഥനയ്ക്ക് സന്തോഷമാണ്. നിങ്ങളെല്ലാവരുടെ പേരിൽ
പ്രിയപ്പെട്ട അച്ഛനെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് രോഗികളായി ആവശ്യപ്പെട്ടിരിക്കുന്ന പേരുകൾ ഒരു ജേക്കബ് ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഫാമിലി പ്രയാസവുമായി ബന്ധപ്പെട്ട് ഒരു പേര് നൽകിയിട്ടുണ്ട്. പലതരത്തിൽ ഞാൻ പ്രത്യേകിച്ച് പേരും ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഫാമിലിയിൽ ചില റെക്കൺസിലിയേഷന്റെ ആവശ്യമുണ്ട്. ആ ഒരു വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ത്രോട്ട് ക്യാൻസർ ആയിട്ട് ഒരു ജേക്കബ് പ്രയാസപ്പെടുന്നു. സൗണ്ട് ഒക്കെ ഇങ്ങനെ പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ജേക്കബിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ തന്നെ ഒരു ഗ്രേസിക്ക് ബയോപ്സിക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അയക്കുമ്പോൾ സന്തോഷകരമായ ആശ്വാസപ്രദമായ ഒരു വാർത്ത കേൾക്കുവാൻ ഇടയാകണമെന്ന് പ്രിയപ്പെട്ട ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോൾ ഫിലിപ്പ്, തോമസ്, ഷാജി, സജി ആൻഡ് റൊഹാൻ ഒരേ ഓർത്ത് പ്രാർത്ഥിക്കുക. ഷാനറ്റ് സ്പൈൻ പ്രോബ്ലമായിട്ട് പ്രയാസപ്പെടുന്നു. സോനു ജെയിംസ് അതും സ്പൈൻ പ്രോബ്ലമാണ്. സൂസി ഡാലസ്, സാം തോമസ്, അതോടൊപ്പം തന്നെ ജിമ്മി, ആലീസ് ജോസഫ്, ജോയൽ, ജോയൽ മാത്യു, കൊച്ചുമോൾ, മോളി, ടോബി, മറ്റാരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഓർക്കുക. അതോടൊപ്പം തന്നെ എഡ്മണ്ടിലുള്ള കുഞ്ഞുമനുക്കളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഓർത്ത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ശിരസ്സിലെ സമർപ്പിക്കാം.
മഹാകാരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ പിതാവാൻ ദൈവമേ, പുത്രനാം ദൈവം, പരിശുദ്ധ റൂഹായാൻ ദൈവമേ, ഏക വിശുദ്ധ തൃത്വമേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ തലകളെ നമിച്ചുകൊണ്ട് ഞങ്ങൾ കേട്ട വചനങ്ങൾക്ക് ശേഷം നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് എങ്ങനെ ഒന്നായിത്തീരുന്നുവോ അടിയങ്ങളും ആരാധനയിൽ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഒന്നായി ഏക മനസ്സുള്ളവരായി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ സങ്കടശബ്ദം കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷത്തിന് അവിടുന്ന് പ്രീതിപ്പെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ നൽകുന്നവനുമാകുന്നുവല്ലോ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമയോടുകൂടി അടിയങ്ങളിത പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഇവിടെ പേര് പറയപ്പെട്ട എല്ലാവരെയും നിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവരുടെ വിസങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളെ ഞങ്ങൾ ചോദിക്കാതെ പറയാതെ തന്നെ അവിടുന്ന് അറിയുന്നുവല്ലോ. ദൈവമേ, അവിടുന്ന് നിന്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടെ നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങൾ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. വിശേഷ രോഗികളായിരിക്കുന്ന നിന്റെ മക്കൾക്ക് ആശ്വാസവും സമാധാനവും രോഗസൗഖ്യവും ഉയരങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കുവാൻ നിങ്ങളെ കർപ്പിക്കട്ടെ. അവിടത്തേക്ക് നോക്കി വിളിച്ച ഊമർ, പക്ഷവാത രോഗികൾ, കുഷ്ഠരോഗികൾ എല്ലാവരെയും അവിടുന്ന് സൗജന്യമായി സൗഖ്യം നൽകി തിരിച്ചയച്ചതുപോലെ നാഥ സൗഖ്യദായകനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ ചികിത്സാ മാർഗങ്ങളും ഫലപ്രദമായി തീരുവാനും പരിപൂർണ ആരോഗ്യത്തോടും പരിപൂർണ സൗഖ്യത്തോടും അവർ എഴുന്നേറ്റ് നിന്റെ ഹൃദയം മുടക്കം കൂടാതെ സ്തുതിപ്പാൻ തക്കോണം ഇടയാകേണ്ടതിന് അവിടെ നല്ലം പ്രവർത്തിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കനാന്യസ്ത്രീയുടെ വിശ്വാസപൂർണമായ പ്രാർത്ഥനയിൽ അവിടുന്ന് സന്തോഷിച്ച് അവളുടെ മകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്തുവല്ലോ. പക്ഷവാത രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് അവൻ കട്ടിലെടുത്തുകൊണ്ട് പോകുവാൻ തക്കോണം അവന്റെ പാപങ്ങൾക്ക് ക്ഷമ നൽകി അവൻ ആശ്വാസവും സമാധാനവും രോഗസൗഖ്യവും അവിടുന്ന് നാഥ പ്രദാനം ചെയ്തുവല്ലോ. പത്രോസിന്റെ അമ്മാവമ്മയുടെ പനിയെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കി. ദൈവമേ, അവിടുത്തെ അദൃശ്യമായ കരങ്ങൾ നീട്ടണമേ. നിന്റെ മക്കളിൽ തൊടുവിക്കണമേ. രോഗത്തെ ശാസിക്കണമേ. വിശേഷ വാർദ്ധക്യത്തിലും പ്രയാസിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ആശ്വാസതരാനും ബലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമാകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. യാചിപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കപ്പെടുന്ന അളച്ചതുപോലെ ഞങ്ങളുടെ സങ്കടയാചന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകുകയും ചെയ്യണമേ. എല്ലാ രോഗികളും ഒരിക്കലും നിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ പരിചരിക്കുന്ന ഡോക്ടേഴ്സ് നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. രോഗനിർണയം നടത്തുവാനും അതിനനുസരിച്ച് ചികിത്സ ലഭിച്ച് പരിപൂർണ ആരോഗ്യത്തോടും പരിപൂർണ സൗഖ്യത്തോടും അവരുടെ ഭവനങ്ങളിൽ നിന്നെ ശ്രദ്ധിച്ച് വാഴ്ത്തി മാത്രം മുന്നേറുവാൻ ഇടയാകേണ്ടതിന് വീണ്ടും 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 നിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ വിഭവങ്ങളുള്ള എല്ലാവരെയും നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യട്ടെ. അവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് കൂടിയിരിക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കുകയും ചെയ്യണമേ. വിശേഷ വാർദ്ധക്യത്തിലിരിക്കുന്ന മക്കൾക്ക് വാർദ്ധക്യ സജ്ജമുണ്ടാകാവുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളും അവരെ കഠിന കാത്ത സംരക്ഷയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും അവിടുന്ന് സമീപസ്ഥനായി എപ്പോഴും അവരുടെ വലങ്കൈ പിടിച്ച് നടത്തുവാൻ നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് യാചിക്കുന്നു, അർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നമുക്ക് നൽകുന്ന എല്ലാ മക്കളെയും ഇതിന്റെ കരങ്ങളെ സമർപ്പിക്കട്ടെ. കുടുംബജീവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അനുഭവം ഉണ്ടാകാൻ തൊക്കെ അവിടെ നിന്ന് സഹായിക്കണമേ. ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കുന്ന യേശുവിനെ പോലെ പറഞ്ഞു മറ്റുള്ള മാതൃകയുള്ള നല്ല ഉത്തമ സാക്ഷ്യമുള്ള കുടുംബം പടുത്തി ഉയർത്തി മുന്നേറുന്ന അവരെ സഹായിക്കുകയും ദാനമായിക്കൊണ്ട മക്കളെ നിരാവത്തിൽ അഭ്യസിപ്പിക്കാൻ തൊക്കെ അവിടെ നിന്ന് സഹായിക്കുകയും ചെയ്യണമേ. മക്കളില്ലാതെ നിരാശയിൽ കടന്ന ദമ്പതികൾക്ക് പുത്രസമ്പത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുവാൻ നിങ്ങളെ കർപ്പിക്കുന്നു. അന്ധിയായിരുന്ന ഹന്നായ്ക്കും ഗർഭപാത്രം അടക്കപ്പെട്ടിരുന്ന എലിസബായ്ക്കും പുത്രസമ്പത്ത് നൽകി അവരെ അനുഗ്രഹിച്ചതുപോലെ ദൈവമേ, മക്കളില്ലാതെ നിരാശയിൽ കഴിഞ്ഞ ദമ്പതികൾക്ക് അവിടുന്ന് പുത്രസമ്പത്ത് കൊടുത്തി അവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് ലഭിക്കുന്ന മക്കളും ഒന്നിച്ച് നിന്നെ സ്തുതിപ്പാൻ തക്കൊണ്ടുമുടി ആഗ്രഹത്തിന് അവിടെ നിരത്തം പ്രവർത്തിക്കാൻ നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബയും ിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നതിന്റെ മക്കളെ നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. ശ്രേഷ്ഠകരമായ കുടുംബം പടുത്തി ഉയർത്തുവാൻ തക്കോണം, മകടം ചാർത്തപ്പെടുവാൻ തക്കോണം അവരെ അവിടെ നിന്ന് ഉയർത്തണമേ, കൂടെ ഇരിക്കണമേ. വിവാഹജീവിതം ആഗ്രഹിച്ചിട്ടും തക്ക തുണയെ ലഭിക്കാൻ തക്കോണം ഇടയാകാത്ത മക്കളെ നിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ കണ്ടെടുപ്പാൻ തക്കോണം ഒന്ന് സഹായിക്കുകയും ഇസഹാക്കിന് തക്ക തുണയെ കണ്ടെടുക്കുന്ന അബ്രഹാമിന്റെ പെടുത്തിനെ വഴി നടത്തിയതുപോലെ അവിടെ നിന്ന് വഴി നടത്തുവാനും അവരൊക്കെ അവരുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാനും അങ്ങനെ ഞങ്ങൾ ഒന്നു ചേർന്ന് എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം വ്യാഖ്യാനം അവിടെ നിന്ന് പ്രവർത്തിപ്പാൻ നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. പൈതൃ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയെ നോക്കുണ്ടായെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ വളരുവാൻ, ആത്മാവിലും ജ്ഞാനത്തിലും മുതിരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന കഴിവും ഞാനും ഉയരങ്ങൾ നയിച്ചു കൊടുക്കണമേ. എല്ലാവരും നന്മളാൽ അവരെ നിറയ്ക്കുകയും നിന്റെ പാതയിലൂടെ മുന്നേറുന്ന അവരെ സഹായിക്കുകയും ചെയ്യണം. വിശേഷാദൈവമേ, ഇന്നത്തെ ഈ ലോകം തെറ്റിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു, നന്മയിൽ നിന്ന് തിരഞ്ഞെടുക്കാതെ തിന്മയിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥമായ വിവേകം അവിടുന്ന് യഥാസമയം നൽകി അവരെ വിവേകമുള്ള ഒരാൾക്ക് തീർത്തുകൊണ്ട് തെറ്റിലൂടെ പോകാതെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ തൊക്കെ അവരെ സഹായിക്കാൻ അവിടുന്ന് വലങ്കൈ പിടിച്ച് നടത്തുവാൻ നിങ്ങളെ കർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈ ലോകം ചതിക്കുന്ന ലോകമാകുന്നുവല്ലോ, ആ ചതിവിന് വശപ്പെടാതെ സാത്താന്റെ സകല പൈശാചികങ്ങളിൽ നിന്നും നിർമൂലമാക്കുവാൻ തൊക്കെ നിന്റെ വിജയമുള്ള ശ്രീവാൻ അടിയങ്ങളോട് കൂടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെയും ഉണ്ടായിരുന്നു വഴി നടത്തുവാൻ നിങ്ങളെ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് വചനം നൽകിയ ബുമ്മട്ടാർ ഡോക്ടർ റീജിമാത്യു അച്ഛനെ ഇതിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യട്ടെ. കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ നിങ്ങളെ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മകൾ നിറയ്ക്കണമേ. വന്നിരിക്കുന്ന ഉദ്ദേശങ്ങളൊക്കെ അനുഗ്രഹകരമായി നടത്തുവാൻ തൊക്കെ ഉണ്ടെന്ന് സഫീകരിക്കണമേ. ദൈവമേ, അടിയങ്ങളൊക്കെ അവിടുത്തെ പാത്രങ്ങൾ മാത്രമാകുന്നുള്ളൂ. ഞങ്ങൾ ബലഹീനരാകുന്നു. അവിടുന്ന് ബലവാനാകിയാൽ ഞങ്ങൾ ബലഹീനതയെ പോക്കി ഞങ്ങളെ ബലമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാകുന്നുവെങ്കിലും അവിടുന്ന് നിറവുള്ളവനാകിയാൽ ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് അവിടുന്ന് ഞങ്ങളെ നിറവുള്ളവരാക്കി തീർക്കണമേ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിച്ചോട്ട് ആക്കി തീർക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സമൂഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടെയും അടിയങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടെയും ഈ ബുധനാഴ്ച പ്രാർത്ഥനകളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളോടെയും അവിടെ എല്ലാ കുടുംബങ്ങളോടുകൂടെയും എല്ലാ ആവശ്യങ്ങളോടുകൂടെയും വിശേഷ ഞങ്ങളുടെ ഒരുമാധ്യക്ഷനോടെയും രാജേഷ്ഠനോടുകൂടെയും ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരോടെയും ഇപ്പോഴെപ്പോഴും നീയെ കൊണ്ടായിരിക്കുമാറാകണമേ.
അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഒരു ധ്യാനം പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഡോക്ടർ രജി മാത്യൂസ് അച്ഛൻ വളരെ അവിചാരിതമായി ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഭാഗമായി നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ബഹുമാനപ്പെട്ട രാജധാനി കൊറച്ചക്കോപ്പാച്ചൻ, പൊന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഇതെല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ആ ബൈബിൾ വായിച്ച മോഹന്നങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റ് ചുമതല പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മൾ എന്നിവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.
Thank you, Dad. Thank you.
Thank you. Thank you. Thank you. Thank you. Thank you. Thank you.